ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയൻ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കാശിനാഥൻ പിസ്റ്റൾ കയ്യിൽ കറക്കി മുമ്പോട്ട് നടക്കുംതോറും അവന്റെ ഇരുവശവും ചേട്ടന്മാരും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഭയം വിട്ടുമാറാതെ അവന്മാർ പരസ്പരം നോക്കി. കാശിനാഥനും ചേട്ടന്മാരും വെളിച്ചത്തിലേക്ക് വന്നു.
അപ്പൊ എങ്ങനാ സിദ്ധുവേ, നമുക്ക് താണ്ടവൻ തുടങ്ങിയല്ലേ?
കാശിനാഥൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥൻ പോക്കറ്റിൽ നിന്ന് പിസ്റ്റൾ എടുത്തു. ദാമോദരനും ആനന്ദ് ശങ്കറും ഒരുപോലെ അലറി മുമ്പോട്ട് നീങ്ങിയതും കാശിനാഥനും സിദ്ധാർത്ഥനും അവന്മാരുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ഇരുവരുടെയും കയ്യിലെ പിസ്റ്റൾ അജുവിന്റെ നെറ്റിയിലേക്ക് വെച്ചു.
നീയൊക്കെ എന്താടാ കരുതിയേ, കാശിനാഥനും സിദ്ധാർത്ഥനും വെറും മണ്ടന്മാരാണെന്നോ? ഞങ്ങളുടെ അച്ഛന്മാരെ തകർത്ത പോലെ ഞങ്ങളെയും തകർക്കാന്നോ? കാലം മാറി മക്കളെ, ഇനിയൊരു ഉദയം നിനക്കൊന്നുമില്ല. തകർക്കാൻ ഇറങ്ങിയത് തന്നെയാണോ നിന്നെയൊക്കെ? നീയൊക്കെ ഏതുവരെ കളിക്കുമെന്ന് നോക്കിയിരിക്കുക തന്നെയായിരുന്നു ഇത്രയും നാൾ. നിങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവും കിട്ടിയതിന് ശേഷം രക്ഷപ്പെടാൻ പഴുതുകളില്ലാതെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇനി നിനക്കൊന്നും രക്ഷയില്ല.
അജുവിന്റെ കഴുത്തിന് പിടിച്ച് നിലത്തേക്ക് തള്ളിയിടുന്നതിനൊപ്പം അവന്റെ ചെറിയച്ഛന്മാരെ നിലത്തേക്ക് തള്ളി.
സിദ്ധു, ഒരു ദയയും കാണിക്കണ്ട, കളി തീരും വരെ കൊടുത്തോ.
ദാമോദരന്റെ നെഞ്ചിലേക്ക് ചവിട്ടിക്കൊണ്ട് കാശിനാഥൻ പറഞ്ഞു. സിദ്ധാർത്ഥൻ ആനന്ദിന്റെ കുടവയറിലേക്ക് ചവിട്ടിക്കൊണ്ട് അയാളുടെ ഷർട്ടിന്റെ കോളർ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയാളുടെ മൂക്കിലേക്ക് കൈ ചുരുട്ടിയിടിച്ചു. കാശിനാഥൻ ദാമോദരനെ ചുറ്റിവരിഞ്ഞ് അയാളുടെ മൂക്കിലേക്ക് ഇടിവള കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നു. അജു ഓടാൻ നോക്കിയപ്പോൾ കാശിനാഥന്റെ കൂട്ടുകാർ അവനെ പിടിച്ചു തള്ളി. സുധീറിനെയും അധർവനെയും സുദേവനെയും കാശിനാഥന്റെ ചേട്ടന്മാർ നേരിട്ടു. അവന്മാരെ ആറുപേരെയും കസേരയിൽ ഇരുത്തി കയറുകൊണ്ട് കെട്ടിയിട്ടു.
അടിക്കാൻ അറിയാത്തതുകൊണ്ടല്ലടാ നിന്നേക്ക് കൂടുതൽ തല്ലാത്തത്, നിന്നേക്ക് ആദ്യം നിയമത്തിന് മുമ്പിൽ എത്തിക്കണം, എന്റെ നിരപരാധിത്വം തെളിയണം. പിന്നെ നിന്നേക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ വിട കേട്ടോ. നല്ല ഫുഡും മദ്യവും പെണ്ണും പണവും ഒക്കെ കിട്ടുന്നിടത്തേക്ക് ഞങ്ങൾ തന്നെ എത്തിക്കാം,
കാശി അവന്മാരെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു.
എടാ, ഈ നിമിഷം നിന്നേക്ക് ചുട്ടുകൊല്ലാനുള്ള പക ഞങ്ങൾക്കുണ്ട്. എന്റെ അച്ഛനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്തു കൂട്ടിയതും ഞങ്ങളുടെ ഇത്തിരിയില്ലാത്ത പെങ്ങളെയും ശിവയെയും മാമിയമ്മയും ബാക്കിയുള്ളവരെയും കൊന്നത് ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോടാ നീയൊക്കെ. വെറുതെ വീടിലടാ പരട്ട കിളവന്മാരെ, ഒന്നിനെയും ഞാൻ.
കാശിനാഥൻ വടിവാൾ കൊണ്ട് അവന്മാരെ വെട്ടാൻ നിന്നെങ്കിലും ആദ്യവനെ തടഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് ദാമോദരന്റെയും കൂടെയുള്ളവരുടെയും മുഖത്ത് ഞെട്ടലും ഭയവും വന്നു. കാശി കലിയടങ്ങാതെ ദാമോദരന്റെ നാഭിയിൽ ഷൂ കൊണ്ട് അമർത്തിയതിനു ശേഷം പതിയെ താഴേക്ക് പോയി.
എന്റെ പെണ്ണിനെ തൊടാൻ വന്നതിന് തന്നെയാടാ നിന്നെ ഞാൻ വീട്ടിൽ വെച്ച് അടിച്ചിട്ടത്, മറന്നോ പൊന്നുമോ.
അയാളുടെ ഇടത് ചെവിയുടെ മുറിവിലേക്ക് ഒരിടി കൂടി കൊടുത്തുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു.
മറന്നോ, നീ മറന്നോ ഞാൻ അടിച്ചത്? ഇല്ല.
ദാമോദരൻ അലർന്നു കേട്ട് ആനന്ദ് ശങ്കറും ബാക്കിയുള്ളവന്മാരും ദാമോയെ ഒന്നും മനസ്സിലാവാൻ നോക്കി.
പന്ന കിളവ, നിനക്കെന്റെ പെണ്ണിനെ വേണമല്ലേ, നീ എന്താടാ കരുതിയത്? ആ കട്ടിലിന്റെ അടിയിൽ നീ കിടന്ന് ഞാൻ കണ്ടില്ലെന്നോ? എന്നെയും കൊണ്ട് നീ റൂമിലേക്ക് കൊണ്ടുപോയപ്പോ നിന്റെ അടിനാഭി ഞാൻ കലക്കിയപ്പോ നീ വേദനിച്ച് കരഞ്ഞു. എന്തിനാ തല്ലിയെന്ന് നീ ചോദിച്ചപ്പോ പണ്ടൊക്കെ വെറുതെ ഉപദ്രവിച്ച ദേഷ്യം മനസ്സിലല്പം കിടപ്പുണ്ട്, അതൊന്ന് ഇടിച്ചു തീർത്തിട്ട് നമുക്കെല്ലാം മറക്കാന്ന് ഞാൻ പറഞ്ഞു. ഒരടിയിൽ നിൽക്കുന്നു നീ കരുതിയെങ്കിലും എന്റെ സ്വഭാവം വെച്ച് അടി കൂടി. നിന്റെ ഇടത് ചെവി ഞാൻ ഇടിവള കൊണ്ട് പൊന്നാക്കി. എന്റെ പെണ്ണിനെ നോക്കി വെള്ളമിറക്കിയതിന് തന്നതാടാ പൊരട്ട കിളവ ആ അടി. ഇല്ലെങ്കിൽ ഞാൻ അവിടെ കെട്ടിയോനാന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം പുല്ലേ.
കാശിനാഥന്റെ കാൽമുട്ട് അയാളുടെ കുടവയർ കുലുക്കി. ദാമോദരന്റെ കണ്ണുകൾ തുറിച്ചു. കാശിയുടെ നോട്ടം ഒരു നിമിഷം അജുവിൽ ഉടക്കി.
നിന്നോട് സംസാരിക്കാൻ തന്നെ വെറുപ്പാണ് എനിക്ക്, ഇത്രയും ക്ഷമയോടെ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. പലപ്പോഴും നിന്റെ പൊയ്മുഖം മുന്നിൽ കാണുമ്പോ തരിച്ചിട്ടുണ്ട് എന്റെ കൈ, പക്ഷെ കാത്തിരിക്കുകയായിരുന്നു ഈ നിമിഷം വരെ. പിന്നിൽ നിന്ന് കുത്തുന്ന് സഹിക്കാൻ പറ്റില്ലടാ. നീ എന്നെ വാലാട്ടി പട്ടിയാക്കിയപ്പോ ഈ ഇടിമിന്നൽ സൈക്കോ എന്റെ തോടനായി കൂടെ കൂടി. ഉപദ്രവിച്ചിട്ടേയുള്ളൂ, തള്ളിയിട്ടേയുള്ളൂ, എന്നും എപ്പോഴും നിന്റെ ഒക്കെ വാക്ക് കേട്ട് നിന്നോടൊപ്പം ചേർന്ന് ഞാനും ഒരുപാട് തെറ്റിദ്ധരിച്ച ജന്മം. എന്റെ ജാനിക എനിക്ക് പറയാതെ പറഞ്ഞു തന്നു എന്റെ സിദ്ധു പാവാണെന്ന്. അപ്പോഴേക്കും ഞാനും സിദ്ധുവും ഒന്നിച്ചിരുന്നു. അവൾ തൽക്കാലം വെറുക്കട്ടെ എന്ന് ഇവൻ പറഞ്ഞതുകൊണ്ടാ ഞാനും പിന്നെയൊന്നും പറയാതിരുന്നത്. മുമ്പ് എത്രയൊക്കെ വെറുപ്പോടെ ഇവനൊപ്പം അവൾ സൗഹൃദത്തോടെ നടന്നിരുന്നെങ്കിലും അവൾക്ക് ഇഷ്ടമായിരുന്നു അവളുടെ സിദ്ധുവട്ടനെ. എന്റെ പെണ്ണിനെ സ്വന്തം സഹോദരിയെ പോലെ കൊണ്ടു നടന്ന ഇവനോട് എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. അവളെന്റെ മുമ്പിലിരുന്ന് ഇവനെ തെറ്റിദ്ധരിച്ച് കരഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയായിരുന്നു എന്റെ ഭാഗ്യക്ക് എത്ര ഇഷ്ടമാണ് അവളുടെ സിദ്ധുവേട്ടനെയെന്ന്. ആ ഇവനെയാണ് നീ ഇത്രയും നാൾ ഇടിമിന്നൽ സൈക്കോ എന്ന് വിളിച്ച് ഞങ്ങൾക്ക് എരിവ് കയറ്റി തന്നത്.
അജുവിന്റെ കവിളിലേക്ക് അടിച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു,
നിനക്ക് പകരം ഞാൻ ഇവനെ ചേർത്ത് പിടിക്കാൻ ഇത്രയും വർഷങ്ങൾ കഴിയേണ്ടി വന്നതിലാണ് എനിക്ക് സങ്കടം.
അജുവിനോട് പറഞ്ഞ ശേഷം അവൻ ആനന്ദിന് മുമ്പിലേക്ക് നീങ്ങി.
എന്താ പിന്നെ, സ്വന്തം മോളെ ചേട്ടന് പീഡിപ്പിക്കാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത തന്ത, എടോ ഉളുപ്പെന്നൊന്നുണ്ട്? നിന്നേക്ക് ഇഞ്ച ചതക്കുന്ന പോലെ ചതച്ചെടുക്കണം. സ്വന്തം മോളെ ഈ കാമത്തവളക്ക് ഇട്ടുകൊടുക്കാൻ എന്താ ഉത്സാഹം!
അയാളുടെ മുഖത്തേക്ക് കയ്യിൽ ചുരുട്ടി പിടിച്ച ചെങ്ങല കൊണ്ട് കാശി ഇടിച്ചു.
ഇവിടെ പിന്നെ വരയും കത്തയക്കലും പെണ്ണിനെ കിട്ടിയ ദാമോദരന് പിച്ച് ചീന്താൻ റെഡിയാക്കി ഇട്ടുകൊടുക്കാൻ നിൽക്കുന്ന അനുജൻ പട്ടികൾ അല്ലേടാ മക്കളെ!
ദാമോദരന്റെ അനിയന്മാരുടെ കവിളിലേക്ക് കാശി ഇടിച്ചുകൊണ്ടിരുന്നു.
വിടില്ലടാ, വിടില്ല ഒന്നിനെയും, ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ പെങ്ങളെയാടാ നീയൊക്കെ കൊന്നുകളഞ്ഞത്. എന്നെ അമ്മയെ പോലെ നോക്കി ആമിയമ്മയെ ക്രൂരമായി കൊന്നതും അങ്ങനെ അങ്ങനെ നീ ചെയ്തു കൂട്ടിയ ഒരു പാപവും പോർത്ത് തരില്ല ഞങ്ങൾ. നീയൊക്കെ കൊല്ലാതെ കൊന്നൊരു മനുഷ്യനുണ്ട് എന്റെ വീട്ടിൽ, എന്റെ അച്ഛൻ ചന്ദ്രശേഖരൻ. ഈ മകന് വേണ്ടി വേദനിച്ചൊരു ജന്മം.
കാശി കലിയടങ്ങാതെ അലറി,
നിന്നെയൊക്കെ കൊന്ന് ജയിലിൽ പോകുന്നതാണ് നല്ലത്. എനിക്കൊരു സ്വപ്നവും വേണ്ട, ഒരു കുന്തവും വേണ്ട. അവരുടെയൊക്കെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീയൊക്കെ ചാവണം, കൊല്ലണം ഇവന്മാരെനിക്ക്.
സിദ്ധുവിൽ നിന്ന് പിസ്റ്റൾ വാങ്ങി ദാമോദരന്റെ തലയിലേക്ക് വെച്ച് വെടിവെക്കാൻ നിന്ന് അവനെ സൂര്യൻ സത്യം പിടിച്ചു മാറ്റി. കാശി വെടിവെച്ചെങ്കിലും സത്യ അവന്റെ കൈവലിച്ച് ഉന്നം മാറ്റി. മഹി ദാമോദരന്റെ നെഞ്ചിലേക്ക് ചവിട്ടി നിന്നു.
ഒരൊറ്റ ബുള്ളറ്റിൽ തീർക്കാവുന്നേയുള്ളൂ നിന്റെയൊക്കെ ജീവൻ. അങ്ങനെ ചെയ്യാൻ അറിയാൻ പാടില്ലായിട്ടല്ല, നീയൊന്ന് രക്ഷപ്പെടരുത്. ഞങ്ങളുടെ അച്ഛൻ അനുഭവിച്ച അതേ വേദനയോടെ മനസ്സ് നൊന്ത് ഭയം മൂടി നിസ്സഹായതയോടെ നീയൊക്കെ ജീവിക്കണം. ഓരോ നിമിഷവും ശരീരം നുറുങ്ങുന്ന വേദനയോടെയുള്ള ജീവിതം. ഈ നാല് ആൺകുട്ടികളെയും വീട്ടിലുള്ള പെങ്കൊച്ചിനെയും എന്റെ കയ്യിലിട്ടാ ഞാൻ താലോലിച്ച് വളർത്തിയത്. ഈ നിൽക്കുന്ന നാലു പേർക്കും എന്റെ അഹിമോൾക്കും അനുമോളും ഒരു ഓർമ്മ മാത്രമായിരിക്കാം. പക്ഷെ എന്റെ കുഞ്ഞു കൈകളിൽ ഞാൻ കൊണ്ടുവരുന്ന എന്റെ അനിയത്തിമാരെയാടാ, എന്റെ സഹോദരിമാരെയാടാ നീയൊക്കെ കൊന്നുകളഞ്ഞത്.
കൈ ചുരുട്ടി അവന്മാരുടെ തലക്കടിച്ചുകൊണ്ട് മഹി പറഞ്ഞു. മഹി മാറിയപ്പോൾ ആദ്യ അവന്മാരുടെ മുമ്പിലേക്ക് കയറി നിന്നു. മക്കളിനി കോടതിയിലെത്തുന്നവരെ ഈ ആദ്യ കൂടെ ഉണ്ടാവും. നീയൊക്കെ എന്താടാ കരുതി, ഞാൻ വെറുതെ ഒരു കോമാളിയായി തേരാപാര നടക്കുമായിരുന്നു. നീയൊക്കെ ചെയ്തു കൂട്ടാൻ പ്ലാൻ ചെയ്തൊക്കെ പൊളിച്ച് കൈ തന്നത് ഞങ്ങൾ തന്നെയാ. ലാത്തിയുടെ അടിയുടെ ചൂടി ഇതുവരെ മക്കൾ അറിഞ്ഞിട്ടില്ലല്ലോ. അറിയിച്ച് തെറാടാൻ നായ്ക്കളെ.
ആദ്യയുടെ ലാത്തി കൊണ്ടുള്ള അടിയിൽ അവർ ഉറക്കാലറി.
എല്ലാവരിൽ നിന്നും അടി വാങ്ങി അവരാകെ തളർന്നിരുന്നു.
ആ ഇനി മക്കൾക്കൊരു കഥ പറഞ്ഞുതരാം. ഞങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞതല്ല, അച്ഛൻ അറിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന പോലും. ഓരോരോ സംശയങ്ങൾ സത്യങ്ങളായി അറിയുകയായിരുന്നു ഓരോ ദിനങ്ങളും. ആദ്യമൊക്കെ ഞങ്ങളുടെ സംശയങ്ങൾ സിദ്ധാർത്ഥത്തിലായിരുന്നു. പതിയെ അജുവിലേക്കും ആനന്ദിലേക്കും ദാമോദരിലേക്കും പിന്നെ മുഴുവൻ സത്യങ്ങളും പറഞ്ഞു. ഞാൻ ജയിലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോ തുടങ്ങി നിന്റെയൊക്കെ പക വീണ്ടും ഉണരാൻ. അപ്പോഴൊക്കെ ഞങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന്. ജയിലിൽ നിന്ന് ഞാൻ മടങ്ങുമ്പോ സഞ്ജുവിനെയും ആ കുട്ടികളെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിന്റെയൊക്കെ പണിയായിരുന്നുവെന്ന് വളരെ വൈകിയാ ഞങ്ങൾ അറിഞ്ഞത്. ആദ്യം നിങ്ങൾ അനന്തനെ എരിവ് കയറ്റി സഞ്ജുവിനെ കൊണ്ട് എന്നെ തല്ലാം പറഞ്ഞു വിട്ടു. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെ അവന്മാരെന്നെ തല്ലാൻ വന്നു. സഞ്ജു കാലു പിടിച്ച് കരഞ്ഞപ്പോ എന്റെ അടിയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയാ സിദ്ധു എന്നെ തല്ലിയത്. അത് നിങ്ങൾക്കൊരു രസമായി. പിന്നെ അനന്തൻ എന്നെ കൊല്ലാൻ ഗുണ്ടകളെ വിട്ടത് നീയൊക്കെ മറഞ്ഞിരുന്ന് കളിച്ചൊരു കളി. സിദ്ധാർത്ഥനോട് എനിക്ക് പക തന്നെയായിരുന്നു. പക്ഷെ പലപ്പോഴും എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. നീയൊക്കെ എന്ത് നെറുകെട്ട കളി കളിച്ചാ ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ? അജു, നിന്റെ പക മനസ്സിലാവാൻ ഞാൻ ജയിലിൽ പോയി വരേണ്ടി വന്നു. നീ എന്താ കരുതിയേ ഞാനൊന്നും അറിയില്ലെന്നോ? ആദ്യം പലതും സംശയങ്ങളായിരുന്നു. പിന്നെ നിന്റെ തന്തയാണ് യഥാർത്ഥ കൊലയാളി എന്ന് മാളൂട്ടി എന്നോട് പറഞ്ഞപ്പോഴാ ഞാൻ ശരിക്കും ഞെട്ടിയത്. ഇനി തോന്നിയ സംശയങ്ങൾ സത്യമായതും ഞങ്ങളുടെ അന്വേഷണവും പറഞ്ഞുതരാം. ഞങ്ങൾ മണ്ടന്മാരാണെന്നാണല്ലോ നിന്റെയൊക്കെ ധാരണ. മോൻ ഓർമ്മയുണ്ടോ, ഞാൻ ജയിലിൽ നിന്ന് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ബാസിപ്പയും ഗോയിപ്പായും കൊണ്ട് റൂമിലേക്ക് സംസാരിക്കാൻ പോയത്? അന്ന് ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ ആരായിരിക്കും യഥാർത്ഥ കൊലപാതകി എന്നായിരുന്നു. സിദ്ധാർത്ഥൻ കൊല്ലില്ലെന്ന് ഗോവിപ്പ തീർത്ത് പറയുമ്പോഴും എനിക്ക് സിദ്ധുവിനെ സംശയം തന്നെയായിരുന്നു. കാരണം താഴെ വെടിയൊച്ച കേട്ട് ഞാൻ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥൻ ഓടുന്നാണ് ഞാൻ കണ്ടത്. സ്വാഭാവികമായി ഞാൻ അവനെ സംശയിച്ചു. പക്ഷേ ഗോവിപ്പ സിദ്ധു തെറ്റിച്ചെല്ലെന്ന് ഉറപ്പോടെ പറഞ്ഞു. അരുന്ധതി അമ്മ ഞങ്ങൾ റൂം തുറക്കുമ്പോൾ മുമ്പിലേക്ക് വീണപ്പോൾ അവരെയും ഞങ്ങൾക്ക് സംശയം തോന്നിയെങ്കിലും ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ലെന്ന് ഗോവിപ്പ പറഞ്ഞപ്പോൾ ഞങ്ങളാകെ ആശയക്കുഴപ്പത്തിലായി. അന്ന് തന്നെയാ ഞാൻ നിന്റെ മുറിയിലേക്കും വന്നത്. വന്നയുടനെ നീ എന്നെ കെട്ടിപ്പിടിച്ചു. പക്ഷെ എന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്ന നീയും കെട്ടിപ്പിടിക്കുമ്പോൾ തോളിലേക്ക് എടുക്കുന്ന നിന്റെ ദേഷ്യം കലർന്ന മുഖഭാവവും കണ്ണാടിയിലൂടെ കണ്ടപ്പോ എന്നിൽ എന്തോ സംശയമുണ്ടായി. എന്നെ നോക്കുമ്പോ നീ പെട്ടെന്ന് കരയുന്നുണ്ട്. ഞാൻ ബെഡി കിടക്കുമ്പോ നീ എന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ജാനിയെയും സിദ്ധുവിനെയും കണ്ടതും അവരെ നേരിട്ട് ചോദിക്കുന്നതും എനിക്ക് സംശയമുണ്ടാക്കി. പക്ഷെ നിന്നോടുള്ള വിശ്വാസം കൊണ്ട് ഞാനതൊന്നും കാര്യമാക്കിയില്ല. എന്റെ മനസ്സ് സിദ്ധുവിൽ തന്നെ ഉറച്ചു നിന്നു. പക്ഷെ നിന്നെ സംശയമുള്ള ഒരാളായിരുന്നു സിദ്ധു. പലപ്പോഴും അവനത് പ്രകടമാക്കിക്കൊണ്ടിരുന്ന് നിന്നെ തുറിച്ച് നോക്കിക്കൊണ്ടായിരുന്നു. ഞാൻ കരുതിയത് അവരെന്നെയാണ് നോക്കിയിരുന്നെന്നാണ്. പക്ഷെ പിന്നെയാണ് ആ നോട്ടം നിന്നിലെത്തുന്നതും നിന്നെ അവനടിക്കാൻ വരുന്നതും എന്നിൽ വീണ്ടും സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ ഡിപ്പാർട്ട്മെന്റിന് മുമ്പിൽ വെച്ച് സിദ്ധു നിന്നെ അടിച്ചത്. അതിനു മുമ്പ് പലപ്പോഴും സിദ്ധു നിന്റെ സംശയമുണ്ടെന്ന് എന്നോട് പറയാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഞാൻ അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല നടക്കിയായിരുന്നു. അവൻ നിന്നെ തള്ളിയത് എന്തിനാണെന്ന് ഞാൻ ഗ്യാരേജിൽ വെച്ച് ചോദിച്ചപ്പോ നിന്റെ അച്ഛനോട് അവൻ നുണ പറഞ്ഞപ്പോ നീയോ അവന് രാവിലെ വഴക്കുകൂടിയെന്നും അതുകൊണ്ടാണ് തല്ലുകൂടിയെന്നും നീ നുണ പറഞ്ഞു. ഒരു വശത്ത് ഞാനത് വിശ്വസിച്ച് നിൽക്കുമ്പോ നീ ദേഷ്യത്തോടെ ഇടക്ക് മുഖം പിടിക്കുന്നത് കാണുമ്പോ എന്റെ തോന്നലാവണേയെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നീയും നിന്റെ തന്തയും ഈ പരട്ടക്കിളവന്മാരും എന്നെ കൊല്ലാൻ പ്ലാനിട്ടു. എന്റെ ബുള്ളറ്റിൽ നിന്ന് എന്നെ ചവിട്ടിയത് നീ പറഞ്ഞുവിട്ട ഗുണ്ടകൾ അവിടെയും യാദൃച്ഛികമായി സിദ്ധുവിന്റെ കാറിന്റെ ബുള്ളറ്റിന് മുമ്പിലൂടെ പോയി. അവൻ മുഖമൂടിക്കാരനായ വ്യക്തിയുടെ ബൈക്കിന് പിറകെ പോവുകയായിരുന്നു. അവനെയും വന്ന് കൊല്ലാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു. ഗുണ്ടകൾ എന്നെ അടിച്ചിട്ടപ്പോ ഞാൻ കരുതി സിദ്ധുവാണെല്ലാം ചെയ്തതെന്ന്. അന്ന് രാത്രി ഞാനും സിദ്ധുവും ശ്രീലകത്തെ മുകൾ നിലയിൽ വഴക്കിടുമ്പോ എല്ലാവരുടെയും ഇടയിൽ നിൽക്കുന്ന നീ പുച്ഛത്തോടെ ഞങ്ങൾ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നീ പാവായിരിക്കുമെന്ന്. തേജസിന്റെ വരവ് നിന്നിൽ ഭയമുണ്ടാക്കി. പുഴയിൽ മീൻ പിടിക്കുമ്പോ നീ തേജസിനെ തുറിച്ചു നോക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിനിടയിൽ ഞാനും ജാനിയും പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് പോവുകയും ചെയ്തു. ഞങ്ങൾ മരിക്കുമെന്ന് കരുതിയ നിങ്ങൾക്ക് മുമ്പിലേക്ക് ആയുസിന്റെ ബലം കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇതിനിടയിൽ പലപ്പോഴും സിദ്ധുവിനെയും തേജസിനെയും പറ്റി കുറ്റം പറഞ്ഞ് നീ എന്നെ എരിവ് കയറ്റിക്കൊണ്ടിരുന്നു. നിന്നിൽ എനിക്ക് സംശയമുണ്ടായതുകൊണ്ട് അവരോട് വഴക്കൂടാൻ ഞാൻ ശ്രമിച്ചില്ല. ഞാൻ നിന്നെ നിരീക്ഷിക്കുന്ന പോലെ സിദ്ധുവും ഒറ്റയ്ക്ക് നിന്നെ നിരീക്ഷിച്ചിരുന്നു. ഞാനും ആദ്യം എന്റെ ബാക്കി ഏട്ടന്മാരും ബാസിപ്പയും ഗോയിപ്പയും രഹസ്യമായി നിന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴൊന്നും ഇവരെ പറ്റി ഞങ്ങൾക്കൊരു അറിവുണ്ടായിരുന്നില്ല. ഞാൻ നയിക്കുന്ന സ്പോർട്സ് മീറ്റ് തകർക്കാൻ നിങ്ങൾ അരുന്ധതി അമ്മയെ മുൻനിർത്തി കളിച്ചു. അരുന്ധതി അമ്മയും ഞങ്ങളും തർക്കിക്കുമ്പോൾ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് ചിരിച്ചു. ഈ സമയം നിങ്ങളിറക്കിയ മറ്റൊരു ആയുധമായിരുന്നു ആര്യ. അവൾക്ക് എന്നോടുണ്ടായിരുന്ന ഇഷ്ടം നിങ്ങൾ മുതലെടുത്തു. നിങ്ങളെന്താ കരുതിയേ രാഗേഷിനെ എനിക്ക് അറിയില്ലെന്നോ? അവൻ എന്റെ ഒരു നല്ല സുഹൃത്താണ്. ജയിലിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണുവിന്റെ അനിയൻ. ആര്യയുമായി പ്രണയത്തിലാണെന്ന് പറയാൻ അവൻ ഒരിക്കലും എന്നെ കാണാൻ സ്പോർട്സ് മീറ്റിന് പോകുന്നതിന് മുമ്പ് വന്നിരുന്നു. വരുമ്പോ അവരുടെ മനസ്സിലെ പ്ലാനും അവൻ എനിക്ക് പറഞ്ഞു തന്നു. പാരീസിൽ പോയി സുഖിച്ച് ജീവിക്കാനുള്ള പ്ലാൻ. അവൾക്ക് ആഡംബരത്തോടുള്ള ആർത്തി വന്നത് നിങ്ങളിൽ നിന്നാണ്. അതെല്ലാം അവൻ എന്നോട് പങ്കുവച്ചു. അവളിൽ മാറ്റം വരുത്താൻ അവൻ ശ്രമിച്ചെങ്കിലും അവൾ പണത്തിന്റെ ആർത്തിയിലാണ് എന്നെ പ്രണയിക്കുന്നതെന്നും അവൻ പറഞ്ഞു തന്നു. ധനികനായ എന്റെ മുത്തച്ഛന്റെ സമ്പാദ്യത്തെക്കുറിച്ച് മകളെ മോഹിപ്പിച്ചത് നിങ്ങളായിരുന്നു. അവൾ ആ പണത്തോടുള്ള മോഹത്തോടെ എന്നെ സ്വന്തമാക്കാനും പണവുമായി അവനോടൊപ്പം പോവാനും തീരുമാനിച്ചു. ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ടാണ് രാഗേഷ് പോയത്. ജോ ആര്യയെ പറ്റി എന്നോട് പറഞ്ഞപ്പോ ഞാനും ഈ കാര്യങ്ങൾ അവനോട് പങ്കുവച്ചു. അതോട് അജുവിൽ നിന്നും ആര്യയിൽ നിന്നും ഞങ്ങൾ അകലം പാലിച്ചു. അജുവിൽ നിന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. അപ്പോഴും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നു. സ്പോർട്സ് മീറ്റിന്റെ അന്ന് ജാനി ആര്യ വലിച്ചു കൊണ്ടുപോയത് നിങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. സുരേന്ദ്രനാണ് എന്നെ കൊല്ലാനും അടിക്കാനും നിങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നത്. ആര്യക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് അവളെ സ്റ്റേഡിയത്തിന് വെളിയിലെത്തിക്കാൻ പറഞ്ഞതെന്ന്. രാഗേഷിനോടുള്ള ജീവിത സ്വപ്നം കണ്ടു നടക്കുന്ന അവൾക്ക് മറ്റൊന്നും അറിയാൻ ശ്രമിച്ചതുമില്ല. പക്ഷെ നിങ്ങളുടെ പ്ലാനെല്ലാം തെറ്റിച്ചുകൊണ്ട് ജോയും ശ്രീയും അവിടെ എത്തുകയും ചെയ്തു. ഞാൻ സ്പോർട്സ് മീറ്റിൽ തോൽക്കാൻ നിങ്ങൾ അരുന്ധതി അമ്മയെ മുൻനിർത്തി കളിച്ച കളിയെല്ലാം എന്റെ ഭാഗ്യം കൊണ്ട് പൊളിഞ്ഞു. അജുവേ, എനിക്കും ജാനിക്കും വേണ്ടിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നെ ഒഴിവാക്കി നിർത്താൻ ആദ്യം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എന്നെ കൊല്ലാൻ നോക്കിയതുപോലെ എന്റെ ജാനിയെ നീ കൊല്ലാൻ നോക്കി. ഒരിക്കലും ഞാനും അവളും റോട്ടിൽ നിൽക്കുമ്പോ ഞാൻ അവളെ റോട്ടിൽ നിന്ന് വലിച്ചില്ലെങ്കിൽ ആ ജീപ്പ് അവളെ ഇടിച്ചേനെ. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് നീയായിരുന്നുവെന്ന്. സിദ്ധു പറഞ്ഞപ്പോഴാ ഞാനത് അറിഞ്ഞത്. ഞാൻ ബാബയെ ജയിലിൽ കാണാൻ പോകുന്നെന്ന് സിദ്ധാർത്ഥിനെ പറ്റി വീണ്ടും നീ എന്നോട് നുണക്കഥകൾ പറഞ്ഞു തരാൻ തുടങ്ങി. സിദ്ധു പലപ്പോഴും തുറിച്ചു നോക്കുമ്പോ അവൻ എന്നെയാണ് നോക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ നോട്ടം നിനക്ക് നേരെയുള്ളതാണെന്ന് എനിക്ക് സംശയം തുടങ്ങി. നീയും ജയിലിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ അതാ ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. നിന്റെ തന്തയുടെ മുഖം മൂടി ഇൻട്രോ ചെയ്ത ദിവസം അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് നിന്റെ തന്തയാണെന്ന്. മട്ടുപ്പാവി ഞാൻ ഇരിക്കുമ്പോ താഴെ പറമ്പിലും ഞാൻ മുഖം മൂടിക്കാരനെ കണ്ടാണ് പുഴയിലേക്ക് പോവാൻ ഇറങ്ങിയത്. പിന്നിൽ നിന്റെ തന്ത പിന്തുടരുന്ന ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ജാനി വന്നത് നീ രക്ഷപ്പെട്ടു. പിന്നിൽ ആരോ കൂടെയുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ ജാനിയോട് തോന്നിയതാവുമെന്ന് അവൾ പേടിക്കേണ്ടെന്ന് കരുതി നുണ പറഞ്ഞു. അന്ന് തന്നെ ആദ്യയോട് ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ രണ്ടു ദിവസം ആരാണ് വന്നതെന്ന് ഞങ്ങൾ കാത്തിരുന്നെങ്കിലും നിങ്ങൾ വന്നില്ല. അജുവിനെ ഞങ്ങൾ ഫോളോ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിച്ചില്ല. സ്വത്തിനോടുള്ള ആർത്തി മാത്രമാണ് നിന്റെ തന്തയ്ക്കെന്ന് ഞങ്ങൾ കരുതി. ഇതിനിടയിൽ സിദ്ധു പൂനെയിൽ പോവുകയാണെന്ന് നുണ പറഞ്ഞ് വീട്ടിൽ പറഞ്ഞ് മാറി നിന്നു. യഥാർത്ഥത്തിൽ അവൻ തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ രഹസ്യമായി അവൻ നിരീക്ഷിച്ചിരുന്നു. സിദ്ധു പൂനെയിൽ പോയ തക്കം നോക്കി നിങ്ങൾ ജാനിയെ റാഞ്ചാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ ആനന്ദ് എന്നെ കണ്ട് ഭയന്ന് അവിടുന്ന് പോയി. ഞങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് നിൽക്കുമ്പോഴാ ആദ്യം എന്നെ വിളിച്ചത്. അജുവിനെ സംശയിക്കുന്ന പോലെ ആനന്ദ് ശങ്കറെ നിങ്ങളിലും ഞങ്ങൾ സംശയിച്ചിരുന്നു. പിന്നെയും പിടിതരാ നിന്നിരുന്ന ദാമോദരനായിരുന്നു. ഒരിക്കൽ സിദ്ധുവിനെ ഗജൻ ചവിട്ടിയപ്പോൾ എന്റെ അജുവേ നിന്റെ അട്ടഹാസം ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് നീ കരുതിയോ? ഞാനും സിദ്ധു അന്നും ഒന്നിക്കാത്ത സമയമായിരുന്നെങ്കിലും നിന്നെ ഞങ്ങൾ നോട്ട് ചെയ്തിരുന്നു. എന്റെ സ്വപ്നങ്ങൾ തകർത്തവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയത് നിന്നെയായിരുന്നു. പക്ഷെ എന്റെ വാക്കും വിശ്വസിച്ച് നീയപ്പോ സിദ്ധുവിനെ നോക്കി പകയോടെ നിൽക്കുകയായിരുന്നു. ഞാൻ സ്വപ്നത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ നിനക്ക് സഹിച്ചില്ല. നിനക്ക് മാത്രമല്ല ഈ കിളവന്മാർക്കും അരുന്ധതി അമ്മയെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് നിങ്ങൾ അവരെ മുൻനിർത്തി എന്നത്തെയും പോലെ വഴക്കുണ്ടാക്കിപ്പിച്ചു. വീണ്ടും മുഖംമൂടിക്കാരൻ വരാൻ തുടങ്ങി. ജോയും ജാനിയും എല്ലാം വീടിന്റെ പിൻഭാഗത്ത് കാണാൻ തുടങ്ങി. ആരാണ് മുഖംമൂടിയെന്ന് ഞങ്ങൾ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. അജു ആണോന്ന് ഞങ്ങൾ ആദ്യം സംശയിച്ചു. അല്പം തടിച്ചൊരു രൂപമാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആനന്ദാണോന്ന് സംശയിച്ചു. പക്ഷേ മുഖംമൂടിക്കാരൻ വന്ന ടൈമിലെല്ലാം ആനന്ദ് വീട്ടിലുണ്ടെന്ന് ആദ്യയുടെ പോലീസുകാർ പറഞ്ഞതോടുകൂടി ഞങ്ങൾ കുഴഞ്ഞു. അന്നേരം അജു ചാർളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അരുന്ധതി അമ്മയുടെ കൂടെ ഒന്നും അറിയാത്ത പോലെ ഒരു വാലാട്ടി പട്ടിയായി നടന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആനന്ദിനോട് അധികം സംസാരിക്കാത്ത നിന്റെ ഈ തന്തയിലേക്ക് ഞങ്ങളുടെ സംശയം പോയില്ല. അയാൾക്ക് അരുന്ധതി അമ്മയെ പോലെ പണത്തോട് ആർത്തി മാത്രമുള്ള ഒരാളാണ് ഞങ്ങൾ കരുതി. സിദ്ധുവിന് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനിടയിൽ എന്റെ സന്തോഷമുള്ള നാളുകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തി. ഇതിനിടയിൽ ജോയെ കൊല്ലാനും നിങ്ങൾ പ്ലാൻ ചെയ്തു. ആ ശ്രമം നടന്നില്ല. ജോ അന്ന് തന്നെ ആദ്യയോട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു. ജാനി ആനന്ദിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള പ്ലാൻ, ആനന്ദിനിൽ നിന്ന് അവളെ തട്ടിയേക്കാനുള്ള നിന്റെ തന്തയുടെ പ്ലാൻ എല്ലാം തകർന്നല്ലോ അജു. എന്റെ കല്യാണത്തിന്റെ അന്ന് രാത്രി ഞാൻ ഗ്യാരേജിൽ പോയപ്പോഴാണ് സിദ്ധാർത്ഥൻ എന്നെ കാണാൻ വരുന്നത്. അന്നാണ് യഥാർത്ഥ സിദ്ധുവിനെ ഞാൻ അറിഞ്ഞത്. എന്നെ കെട്ടിപ്പിടിച്ച് അവൻ ഒരുപാട് കരഞ്ഞു. ആനന്ദിനിൽ നിന്ന് എങ്ങനെ അവളെ രക്ഷിക്കുമെന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു അവൻ. ജാനിയെ പലപ്പോഴും എന്റെ വട്ടപ്പേര് പറഞ്ഞ് അവൻ ചൂടാക്കിയത് അവളുടെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് അവന് സംശയം തോന്നിയതുകൊണ്ടായിരുന്നു. നിന്റെയൊക്കെ പുറകെ അന്വേഷിക്കണം എന്നുള്ളതുകൊണ്ട് അവൻ അവളെ സുരക്ഷിതമായി എന്നെ ഏൽപ്പിക്കണമായിരുന്നു. അവളെ മനഃപൂർവ്വം വെറുപ്പിച്ചുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിച്ചപ്പോ ഏറ്റവും സന്തോഷിച്ചത് അവനായിരുന്നു. ഞാൻ മനസ്സിലാക്കാതെ പോയി അവരെ. അന്ന് തന്നെ ഞാനും സിദ്ധു ഏട്ടന്മാരും തേജസ്സും ചാർളിയും ജോണിയും ജോയും ഗ്യാരേജിൽ ഒത്തുകൂടി. അജുവിലും ആനന്ദിലും എത്തി നിൽക്കുന്ന ഞങ്ങളുടെ സംശയങ്ങൾ തന്നെയായിരുന്നു സിദ്ധുവിനും. അപ്പോഴും ദാമോദരൻ ഞങ്ങളുടെ ശ്രദ്ധയിലധികം പെട്ടില്ല. മുഖം മൂടിക്കാനുള്ള ലക്ഷ്യം എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവൻ ആനന്ദാണെന്ന് ഞങ്ങൾ സംശയിച്ചു. ജാനിയുടെ അമ്മയുടെ ഫോട്ടോ കത്തിച്ചത് അരുന്ധതിയാണെന്ന് സിദ്ധു പറഞ്ഞെങ്കിലും അതിനു പിന്നിലുള്ള കൈകൾ നിങ്ങളുടേതായിരുന്നു. സിദ്ധു നിങ്ങളുടെ കൂടെ നിന്ന് തകർത്ത് അഭിനയിച്ചു. എന്റെ അച്ഛനെ നിങ്ങൾ ശല്യം ചെയ്ത് വിളിച്ചിരുന്നെങ്കിലും അച്ഛൻ ഫോൺ എടുത്തിരുന്നില്ല. ഞാനും സിദ്ധു നിന്റെ മുമ്പിൽ വെച്ച് അടിയുണ്ടാക്കിയതെല്ലാം വെറും ആക്ടിംഗ് ആണ് മോനെ. എന്റെ ജോയും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിന്നെയും കൂട്ടി അങ്ങോട്ട് വന്നത്. ഗ്യാരേജിൽ നിന്ന് ഞങ്ങൾ മടങ്ങുമ്പോ കാറിൽ വന്ന സുധീര, നീ എന്തൊരു അഭിനയായിരുന്നു. നിന്നെ സംശയം തോന്നിയത് കൊണ്ടാണ് ജോയുടെ വീട്ടിലിറക്കി ഞാൻ നിങ്ങളുടെ വണ്ടിയുടെ പുറകെ വന്ന്. ഞാൻ പുറകിലുണ്ടെന്ന് മനസ്സിലായപ്പോ നിങ്ങൾ നേരെ ടൗണിലേക്ക് വിട്ടു. നിങ്ങൾ നേരെ പോയത് ഹോട്ടലിലേക്കായിരുന്നു. ഞാനും ആദ്യം നിങ്ങളുടെ തൊട്ടടുത്ത ടേബിൾ ഇരിക്കുമ്പോൾ നീ ഭയത്തോടെയാണ് ഇരുന്നത്. പക്ഷെ ഞങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ജോ വീടിനടുത്ത് മുഖം മൂടിക്കാനെ കണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ അജു ഗ്യാരേജിലുണ്ടോയെന്നും ആനന്ദ് ശങ്കർ വീട്ടിലുണ്ടോയെന്നും അന്വേഷിച്ചു. സുധീറിനെ പിന്തുടരാൻ ഞങ്ങൾ പോലീസിനെ ഏർപ്പാടാക്കിയെങ്കിലും നിങ്ങൾ പിറ്റേ ദിവസം തന്നെ വീട് മാറിപ്പോയി. ഞാൻ ഗാർഡനിൽ നിന്ന് ഉറങ്ങുന്നന്ന് നിന്റെ തന്ത വീണ്ടും എന്നെ കൊല്ലാൻ വന്നു. തേജസ്സിന് പുറകെ ഞാൻ ഓടുമ്പോ ഞാൻ വെറുതെ പുറകിലേക്ക് നോക്കുമ്പോ അജു മുകളിലെ ജനലകളിൽ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടു. ഞാൻ കണ്ടെന്ന് മനസ്സിലാക്കിയതും നീ ശ്രീലകത്തേക്ക് പോയി. നിന്റെ തന്തയെ ഞങ്ങൾ നോക്കിയെങ്കിലും അവിടെയൊന്നും കണ്ടില്ല. പിറ്റേ ദിവസം നിങ്ങൾ തേജസ്സിനെ ഉപദ്രവിക്കാൻ വന്നു. അന്ന് നിന്റെ തന്തയുടെ കയ്യിലുള്ള കത്തി അവിടെ വീണിരുന്നു. ഫ്ളാറ്റിലെ CCTV ഫുട്ടേജ് ഞാനും സൂര്യയും പരിശോധിച്ചപ്പോഴാ മുഖം മൂടിക്കാൻ നിന്റെ തന്തയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഫ്ളാറ്റിലെ ഗേറ്റ് മുമ്പിൽ നിന്ന് സുധീരനോട് വഴക്കിടുമ്പോ ദാമോദര കോപം കൊണ്ട് മുഖം മൂടി നീ ഊരിയപ്പോ നിന്റെ ഈ തിരുമോന്ത ക്യാമറയിൽ പതിഞ്ഞു. അതോടെ ഞങ്ങളുടെ സംശയങ്ങൾ കൂടി. സുധീരനും നിന്റെ തന്തയും തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് കണ്ടെത്തണമായിരുന്നു. അജുവേ, നീ എപ്പോഴും പോക്കറ്റിൽ പെണ്ണ് സൂക്ഷിക്കുന്നയാളാ. അതുകൊണ്ടാ ഞാൻ കാവിലമ്മ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ യഥാർത്ഥ പെണ്ണ് ഒളിപ്പിച്ചു വെച്ച് നിനക്ക് പെൺ ക്യാമറ തന്നത്. നിന്റെ കയ്യിൽ നിന്ന് നീ പോലറിയാതെ പെണ്ണെടുത്ത് പകരം പെൺ ക്യാമറ നിനക്ക് തന്നത്. അതിൽ റെക്കോർഡായ വീഡിയോസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇവന്മാർ അഞ്ചു പേരും സഹോദരന്മാരാണെന്ന്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം കൂടുതൽ അറിയണമായിരുന്നു. വീഡിയോയിൽ പലപ്പോഴും മാളവികയും ജാനിയും വിഷയമായി വന്നിരുന്നു. അവരെ നശിപ്പിക്കുന്നതും മറ്റും നിന്റെ തന്ത പറയുന്നതാണ് കൂടുതൽ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നീ ഒളിത്താവളത്തിലേക്ക് അധികം പോവാതെയായത് ഞങ്ങളുടെ അന്വേഷണം വഴിമുട്ടാൻ കാരണമായി. ഈ സമയത്താണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയത്. ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് പോവേണ്ടെന്ന് ആദ്യം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാ. ബാംഗ്ലൂരിൽ വെച്ചാണ് മാളൂട്ടി എന്നോട് നിന്റെ തന്തയാണ് ദ്രോണപ്പയെ കൊന്നതെന്നോട് തുറന്നു പറഞ്ഞത്. നേരിട്ട് കണ്ടെല്ലാം തുറന്നു പറയാൻ വേണ്ടിയാ അവൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചത്. ആക്സിഡന്റ് നടന്നുകൊണ്ട് എന്നെ രക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല. ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് നിന്റെയൊക്കെ പണിയായിരുന്നു. പക്ഷെ എന്റെ തേജയും മാളും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങളുടെ അന്വേഷണം മാളൂട്ടിക്ക് അറിയില്ലായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞപ്പോൾ കൂടെ നിൽക്കാമെന്ന് അവൾ ഉറപ്പു നൽകി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ തേജസ് ദേഷ്യപ്പെട്ടുള്ള സീന് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒത്തുകളിയായിരുന്നു. സിദ്ധു ഭയന്ന പോലെ തകർത്ത് അഭിനയിച്ചു. ഞാൻ അവനെ സംശയത്തോടെ നോക്കുമ്പോ നീ എന്റെ അരികിൽ നിന്ന് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അജുവേ, മാളുവും തേജയും സത്യങ്ങൾ അറിയുന്ന എന്റെ ചേട്ടന്മാരും കൂട്ടുകാരും ആ സീൻ തകർത്ത് അഭിനയിച്ചു. ഹാളിൽ ഇരുന്ന് ഞങ്ങൾ സിദ്ധാർത്ഥന്റെ മേലേക്ക് കൊലപാതകം പഴിചാരുന്ന നുണ പറയുമ്പോ നീ അതെല്ലാം ഫോണിലൂടെ ആനന്ദിനെ കേൾപ്പിക്കുന്ന സൂര്യ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ സിദ്ധുവിനെയാണ് സംശയിക്കുന്നത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന് ഞങ്ങൾ നല്ലൊരു കഥയും അപ്പോൾ ഉണ്ടാക്കി പറഞ്ഞു. യഥാർത്ഥത്തിൽ നടന്നത് ഇങ്ങനെയാണ്. ദ്രോണ പോയതിന് പിന്നാലെ മാളൂട്ടി ബിൽഡിംഗിലേക്ക് വന്നിരുന്നു. സ്റ്റെയർ കയറി വരുന്ന അവൾ നിങ്ങൾ ദ്രോണയോട് വഴക്കിടുന്ന ശബ്ദം കേട്ടാണ് അങ്ങോട്ട് വന്നത്. സ്വന്തം അച്ഛനെ നിങ്ങൾ അടിക്കുന്നത് കണ്ടപ്പോൾ ഭയം കൊണ്ട് അവൾക്ക് മിണ്ടാൻ സാധിച്ചില്ല. നിങ്ങളെല്ലാവരും ആരാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. നീ ദ്രോണപ്പയെ അടിക്കുമ്പോ അദ്ദേഹം നിന്റെ തന്തയോട് തർക്കിച്ചു. അപ്പോഴേക്കും അങ്ങേരും വെടിവെക്കുകയും ചെയ്തു. കൂട്ടിയിട്ട ഇരുമ്പ് കമ്പികൾക്ക് മറവിരുന്ന് എല്ലാം കണ്ട് പേടിച്ചു വിറക്കുന്ന അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആരോ ഓടി വരുന്ന കണ്ടപ്പോ നിങ്ങൾ വേഗം മാസ്ക് മുഖത്തേക്കിട്ട് ഓടി. നിങ്ങളെല്ലാവരും ഓടുന്ന കണ്ടാണ് സിദ്ധു അങ്ങോട്ട് വന്നത്. അവൻ താഴേക്ക് ഓടുന്ന നിങ്ങളുടെ പിന്നാലെ ഓടുന്ന കണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഞാൻ നിങ്ങളെ കണ്ടിരുന്നുമില്ല. സിദ്ധുവിനും പിന്നെ നിങ്ങളെ കാണാൻ പറ്റിയില്ല. ഞാൻ ജയിലിലായപ്പോ നിങ്ങൾ സന്തോഷിച്ചു. ഞാൻ ജയിലിലായപ്പോ നിങ്ങൾ ഫോറിൻ രാജ്യങ്ങളിൽ പോയി ആഘോഷിച്ചു. അപ്പോഴും സ്വന്തം മകനെ ഓർത്ത് നീർന്ന ഹൃദയവുമായി എന്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ സിദ്ധാർത്ഥൻ നിങ്ങളുടെ കൂടെ കൂടിയത് ഞാൻ പറഞ്ഞിട്ടാ. ആനന്ദനും സഞ്ജുവിനെയും പോലെ ഇവനെ നിങ്ങളുടെ കയ്യിലേക്ക് അധികം കിട്ടിയിരുന്നില്ല. പക്ഷെ ഈ കുറച്ച് മാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആനന്ദ് ശങ്കറെ, സിദ്ധു നിങ്ങളോട് വളരെ ക്ലോസ് ആയിട്ടാണ് നിന്നിരുന്നത്. അവൻ മാളൂട്ടിയോടൊപ്പം ലിഫ്റ്റിൽ കയറിയത് അജുവേ നിന്റെ തന്ത ലിഫ്റ്റിലേക്ക് കയറാൻ വരുന്നത് കണ്ടിട്ടാണ്. പക്ഷെ എന്റെ ജാനിക്കുട്ടി അവനെ തെറ്റിദ്ധരിച്ച് അവൻ അടിക്കുകയും ചെയ്തു. സിദ്ധു മനഃപൂർവ്വം അവിടെ വെച്ച് അവളോട് ചൂടാവുകയായിരുന്നു. ആനന്ദേ, തന്റെ മുമ്പിൽ അവൻ ഞങ്ങൾ പറഞ്ഞിട്ട് തകർത്ത് അഭിനയിക്കുകയായിരുന്നു. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ സിദ്ധുവിലാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സിദ്ധുവിന് അബിയുടെ പോലീസ് പിടികൂടിയെന്നുള്ള നുണയും അവൻ ഇനി പുറം ലോകം കാണില്ലെന്നുള്ള ഞങ്ങളുടെ വാക്കൾ കേട്ടാണ് നിങ്ങളുടെ അജു സന്തോഷിച്ച് നിന്നിരുന്നത്. പക്ഷെ അവനെ കിട്ടാതായപ്പോ ആനന്ദേ നിങ്ങൾ ഭയക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് അച്ഛനും മാളൂട്ടിയെ കാണുമ്പോഴുള്ള ഭയം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്.
അജു അധികം ഒളിത്താവളത്തിലേക്കും നിങ്ങളുമായി ഫോൺ സംഭാഷണവും കൂടിച്ചേരലും കുറവായതുകൊണ്ട് ഞങ്ങളുടെ അന്വേഷണം വഴിമുട്ടി നിന്നു. മാളൂട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാനിട്ടാണ് നീയൊക്കെ അന്ന് കോളേജിൽ വന്നത്. നിന്റെ തന്തയെ ഈ ദാമോദരനെ കണ്ടിട്ടാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാമെന്ന് മാളൂട്ടിയനോട് പറഞ്ഞത്. ആര്യയുടെ അവസാന ആളിക്കത്തിൽ എന്ന പോലെ അവൾ കാവ്യാർത്തിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ നോക്കിയത്. എന്തൊരു അഭിനയമാണ് അജു നിനക്ക്! അവളെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടുന്ന് ഒടുക്കത്ത ആക്ടിങ്ങും അവൾക്ക് രണ്ട് പൊട്ടിട്ടേന്ന് കരുതി തന്നെയാ ഞങ്ങളും നിന്നത്. എടാ ദാമോദര, സ്വന്തം മകളെ കയറി പിടിക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയടാ ചേച്ചേ! കാശി ദാമോദരന്റെ മുഖത്തേക്ക് അടിച്ചു. താൻ അവളെ കയറി പിടിക്കാൻ നോക്കിയതെല്ലാം സുഹാസിനി അമ്മ ഞങ്ങളോട് രാത്രി തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ രാഗേഷ് വന്നതും അവളെ കൊണ്ടുപോയതും. എന്നെ പണത്തിന് വേണ്ടി പ്രണയിച്ചതാണെങ്കിലും അവളിൽ നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് അവൾക്ക് കുറ്റബോധമുണ്ട്. നിങ്ങൾക്കൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അവരെവിടെയാണെന്ന്. അവൾ പോയതിനു ശേഷം അരുന്ധതിയമ്മയോട് ഞാൻ പറഞ്ഞ ഓരോ ഡയലോഗും ഞാൻ നിങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടതാ. തന്തയും മോനും നൈസായി മുങ്ങിയത് ഞങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് കരുതിയോ? ഇന്ന് സുഹാസിനി അമ്മക്ക് ഞങ്ങൾ പറഞ്ഞിട്ടെല്ലാം അറിയാം. നിങ്ങളെ കൊന്നുകളയാനാ ആ അമ്മ പറഞ്ഞത്. ഇങ്ങനെയൊരു മോനെയും അച്ഛനെയും അവർക്കിനി കാണാൻ താല്പര്യമില്ല. കോടതിയിൽ നിങ്ങൾക്കെതിരെ മൊഴി നൽകാൻ അവരും വരും. അതിനുശേഷം അവർ ആര്യയുടെ കൂടെ പോവും. എന്റെ ബുള്ളറ്റിന്റെ കീ ഒളിപ്പിച്ച് വെച്ച് മാളൂട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമം നടത്തി. നിന്റെ തന്തയെ കണ്ടാണ് അവൾ എന്റെ പേരും വിളിച്ച് അലറി അകത്തേക്ക് ഓടി വന്നത്. ജാനി ടെൻഷൻ അടിക്കണമെന്ന് കരുതിയ മാളൂട്ടി അപ്പൊന്നും പറയാതിരുന്നത്. സിദ്ധുവിനോടുള്ള തെറ്റിദ്ധാരണയും മാറി പോയത് കൊണ്ട് വിഷമിച്ചിടക്കുന്ന അവളെ വീണ്ടും ഇതൊന്നും പറഞ്ഞ് തൽക്കാലം വിഷമിപ്പിക്കേണ്ടത് കരുതിയ ഒന്നും ഞാൻ പറയാതിരുന്നത്. എന്നാലും എപ്പോഴും സൂക്ഷിക്കണമെന്ന് അവളോട് ഞാൻ പറയുമായിരുന്നു. പിന്നെ എന്റെ അച്ഛനെ കൊണ്ട് കൊല്ലാൻ നോക്കിയതും സുരേന്ദ്രനെ കൊണ്ട് തോന്നിയാസം പറയാൻ പറഞ്ഞുവിട്ട് നിന്റെയൊക്കെ പണിയാണെന്ന് അച്ചറ്റ സുരേന്ദ്രൻ തല്ലിയപ്പോ പറഞ്ഞടാ. നിങ്ങൾ വിചാരിച്ചു അവൻ നാടുവിട്ടെന്ന്? അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നു. അവനെ കൊടഞ്ഞപ്പോഴാ എന്നെയും ജാനിയെയും മാളുവിനെയും കൊല്ലാൻ ശ്രമിച്ചതും എന്നെ തകർക്കാൻ ചെയ്തു കൂട്ടിയ പ്ലാനുകളും ഞങ്ങൾ അറിഞ്ഞത്. പലപ്പോഴും എന്റെ അച്ഛന്റെ ഭയത്തിന്റെ കാരണം ഞങ്ങൾക്ക് സംശയമുണ്ടാക്കി. സിദ്ധാർത്ഥനെ ഞങ്ങൾ വീണ്ടും കളത്തിലിറക്കി. ആനന്ദിന്റെ വീട്ടിലേക്ക് സിദ്ധാർത്ഥൻ ആദിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നെന്ന് പറഞ്ഞതെല്ലാം നോണയായിരുന്നു. അവൻ അന്ന് വന്നത് നിങ്ങളുടെ വീട്ടിൽ മൈക്രോ ക്യാമറ വെക്കാൻ വന്നതായിരുന്നു. താഴെ നിലയിലും അതുപോലെ നിങ്ങൾ കാറ് നൽകിയപ്പോ അവൻ ആദ്യം കയറിയത് നിങ്ങളുടെ യഥാർത്ഥ കാറിലേക്കായിരുന്നു. പക്ഷെ നിങ്ങൾ അവൻ അതിൽ നിന്നിറക്കി മറ്റൊരു കാർ നൽകി. നിങ്ങൾ പോകുന്ന കാറിൽ അവൻ ഞാൻ നൽകിയ മൈക്രോ ക്യാമറ വെച്ചിരുന്നു. ആ മൈക്രോ ക്യാമറയും അജുവിൽ നിന്ന് ലഭിച്ച എന്റെ പെൻ ക്യാമറയിൽ നിന്ന് ഞങ്ങളറിഞ്ഞ കാര്യങ്ങൾ ശരിക്കും ഞങ്ങളെ തകർത്തു. ഞങ്ങളുടെ അച്ഛൻ കടന്നുപോയ വേദന നിറഞ്ഞ വർഷങ്ങൾ മടക്കി തരാൻ പറ്റുവാണോ നിനക്കൊക്കെ? അവന്മാരെ ആറെണ്ണത്തിനെയും കാശി പൊതിരി തള്ളി. നിന്റെയൊക്കെ ഹിസ്റ്ററി മുഴുവൻ അറിയുന്ന സുരേന്ദ്രൻ, ആദ്യം അവൻ പറയാൻ മടിച്ചു നിന്നെങ്കിലും ആദ്യം ഞാനും കണക്കിന് കൊടുത്തപ്പോ മോനെല്ലാം പറഞ്ഞു. അംസക്കെ കണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി അറിഞ്ഞപ്പോ ആ നിമിഷം കൊല്ലാൻ നോക്കിയതാ. പക്ഷെ നീയൊന്നും പെട്ടെന്ന് ചാവാൻ പാടില്ല, ഉരുകി ഉരുകി തീരണം. നീയൊന്നും അനന്തനെയും സഞ്ജുവിനെയും ഒന്നും ചെയ്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളെ ഏൽപ്പിച്ച ഗുണ്ടകൾ എന്റെ കൂട്ടുകാരനായ ബാലുവും വിഷ്ണുവുമാണ്. അവന്മാരവരെ കൊന്നിട്ടില്ല. പിന്നെ അവർക്കല്പം തള്ളിക്കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. അവരിനി മടങ്ങി വരില്ല. ആനന്ദിനെയും സഞ്ജുവിനെയും ഞങ്ങൾ വിദേശത്തേക്ക് പറഞ്ഞുവിട്ടു. അവസാനമായി എല്ലാവരെയും കണ്ട് മാപ്പ് പറഞ്ഞാണ് അവർ പോയത്. സിദ്ധു തന്നെയാണ് അവരോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞതും. പിന്നെ നീയൊക്കെ ചെയ്യാൻ പോകുന്ന ഓരോ പ്ലാനും ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. എന്റെ വീട്ടിലേക്ക് നീ കയറി പോകുമ്പോ ഞാനും ജോയും വീടിന്റെ കുറച്ചകലെ ബുള്ളറ്റിൽ ഇരുന്നിരുന്നു. എനിക്ക് നിന്നെ അടിക്കണമായിരുന്നു. കൈ കുറച്ചായി തരിച്ചു നിൽക്കുന്നു. എന്റെ മാളുകുട്ടി തകർത്ത് അഭിനയിച്ചു. നീ വീട്ടിലേക്ക് കയറുന്നു കണ്ടുകൊണ്ടാണ് ഞാൻ വേഗം അങ്ങോട്ട് വന്നത്. മോന് കട്ടിലിന്റെ അടിയിലുണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്റെയൊക്കെ മുമ്പിൽ സിദ്ധാർത്ഥനെ കുറ്റം പറഞ്ഞാ നടന്നത്. എന്റെ ഫോൺ ബെഡിൽ വെച്ചപ്പോഴാണ് ഞാൻ നിന്റെ തന്തയുടെ ഫോണ് ബെഡിലിരിക്കുന്ന കണ്ടത്. അതാണ് താഴേക്ക് വന്ന് കുഞ്ഞിനെ ഉപദ്രവിച്ചിന്റെ കണക്ക് തീർത്തോട്ടെ എന്ന് കള്ളം പറഞ്ഞ ഈ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്നെ തല്ലിയത്. തള്ളുകിട്ടിയിട്ട് നിന്റെ തന്ത പുഞ്ചിരിച്ച് തന്നെ നിന്നു. മെല്ലെ മെല്ലെ എന്റെ അരികിൽ നിന്ന് പോകുമ്പോ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ പന്ന കിളവരെ. നീയൊക്കെ കാറി കയറി പോകുന്നു ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഇവിടം വിട്ട് പോവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഗ്യാരേജിൽ വെച്ച് ഞാൻ ഫോണിൽ വിളിച്ച് ജാനിയോട് പ്രേമസല്ലാപത്തിലായിരുന്നെന്ന് മോൻ കരുതിയോ? നിന്നെയൊക്കെ ഇതുപോലെ ഇവിടെ കൊടുന്ന് ഇരുത്താൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ. പിന്നെ നിന്നെ ഇറക്കി വിടും മുമ്പ് അവസാനമായി മധുരം നൽകി പറഞ്ഞു വിട്ടു.
എല്ലാം ഈ രാത്രി സെറ്റാക്കി വരുമ്പോഴായിരുന്നു ശ്രീയും ജോയും തമ്മിലുള്ള പ്രണയം പറഞ്ഞത്. ആ നിമിഷം ഞാൻ അവനെ അടിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് എനിക്ക് ഭയം വന്നത്, എന്റെ ജോയെ നീയൊക്കെ കൂടി കൊല്ലാൻ ശ്രമിക്കുമല്ലേ. കാശി അജുവിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചപ്പോൾ അജു കരഞ്ഞു. എനിക്ക് മാപ്പുതായ കാശി,
ഓടാ. ഒരിത്തിരി കരുണ നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ
എന്റെ അച്ഛനെ കൊല്ലാതെ കൊല്ലാൻ നീ കൂട്ടി നിൽക്കില്ലായിരുന്നു. നമ്മുടെ ജോയെ കൊല്ലാൻ പോലും നീ പറഞ്ഞില്ലേ.
നീ മാപ്പ് അർഹിക്കുന്നില്ല അജു.
കാശി പറഞ്ഞു കേട്ട് അജു മുഖം കുനിച്ച് കരഞ്ഞു.
അപ്പോ നമുക്കിനി കോടതി കാണാം. നിങ്ങളുടെ പതനം അത് തുടങ്ങിക്കഴിഞ്ഞു ദാമോദര.
അമ്മാരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കാശിനാഥനും ചേട്ടന്മാരും പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.